ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ശ്രേഷ്ഠ വൈദികരെ, MMVS അനുഗ്രഹീതരായ ചുമതല വഹിക്കുന്ന പ്രിയ വനിതകളെ, എന്നെ കേൾക്കുന്ന MMVS അനുഗ്രഹീതരായ പ്രവർത്തകരെ, ക്രിസ്തുയേശുവിലെ സ്നേഹവന്ദനം. കഴിഞ്ഞ ബുധനാഴ്ച ഏറ്റവും അനുഗ്രഹീതമായി അപ്പോസ്തല പ്രവൃത്തികൾ എന്ന പുസ്തകത്തെ ആസ്പദമാക്കി നമുക്ക് പഠിക്കുവാൻ ദൈവം തമ്പുരാൻ അവസരവും കൃപയും നൽകി എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. മുഴുവൻ പേരും അത് കേൾക്കുവാനായിട്ട് സാധ്യത ലഭിച്ചില്ല എങ്കിൽ തന്നെയും ധാരാളം പേർ അതിൽ പങ്കെടുത്തു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. ആദ്യ ക്ലാസ്സിൽ നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയത് വിശുദ്ധ വേദപുസ്തകത്തിൽ, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ അപ്പോസ്തോല പ്രവൃത്തികൾ എന്ന പുസ്തകത്തിൻ്റെ പ്രാധാന്യം, അതിൻ്റെ രൂപം എങ്ങനെ ഉടലെടുത്തു എന്നും അത് എഴുതുവാനുണ്ടായ സാഹചര്യവും ആർക്കെഴുതി എന്നുള്ള ആമുഖവും, അതോടൊപ്പം തന്നെ അതിൻ്റെ മുഴുവൻ തലക്കെട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യവും വിശദമായി പഠിക്കുവാൻ നമുക്കൊരവസരം ലഭിച്ചു. തുടർന്നുള്ള ക്ലാസ്സുകളിൽ, പ്രത്യേകിച്ച് 14 അധ്യായങ്ങൾ തുടർന്നുള്ള ഓരോ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിക്കുവാൻ ശ്രദ്ധിക്കുമ്പോൾ, അതിന് വേദപുസ്തകവുമായിട്ടുള്ള ബന്ധമുണ്ട്, ദൈവശാസ്ത്രപരമായ ബന്ധമുണ്ട്, സഭാചരിത്രവുമായി ബന്ധമുണ്ട്, ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മുടെ കൊച്ചു ജീവിതവുമായിട്ട് ഇതിന് ബന്ധമുണ്ട്. ഇങ്ങനെ പല രീതിയിൽ ഈ വിഷയത്തെ നമുക്ക് ബന്ധിപ്പിക്കുവാനും പഠിക്കുവാനും സാധിക്കും. ബലഹീനനായ ഞാൻ ഇത് മുഴുവനും കൂടെ ഒരുമിച്ച് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാമെന്നൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും എൻ്റെ ചെറിയ അറിവിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഞാൻ വായിച്ചതും പരിചയപ്പെട്ടതുമായ പുസ്തകങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ വിഷയത്തെ അവതരിപ്പിക്കുവാൻ മാത്രം ശ്രമിക്കുകയാണെന്നുള്ള കാര്യം ആമുഖമായി ഓർമ്മപ്പെടുത്തട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ച കാര്യം അന്ന് കേൾക്കാൻ സാധിക്കാത്തവർക്ക് ചുരുക്കമായിട്ടൊന്ന് പ്രതിപാദിച്ചാൽ, വിശുദ്ധനായ മത്തായിയുടെ സുവിശേഷവും വിശുദ്ധനായ മർക്കോസിൻ്റെ സുവിശേഷവും വിശുദ്ധനായ ലൂക്കോസിൻ്റെ സുവിശേഷവും, ഈ മൂന്ന് സുവിശേഷങ്ങളുടെ തുടർച്ചയായി ഈ പുസ്തകത്തെ നമുക്ക് കൃത്യമായിട്ട് വായിക്കാം. കാരണം ഈ മൂന്ന് പുസ്തകങ്ങളുടെയും ഒടുവിൽ ശിഷ്യന്മാരെ ഭരമേൽപ്പിച്ച ചില ചുമതലകളെ ബന്ധപ്പെടുത്തി, നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളവും ചെന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജാതികളെ, മനുഷ്യരെ ക്രിസ്തുവിങ്കിലേക്ക് ചേർക്കുവാനുള്ള ഒരാഹ്വാനം, അതോടൊപ്പം തന്നെ മരണത്തിലൂടെ എല്ലാം അസ്തമിച്ചു എന്ന് ചിന്തിച്ച സമൂഹം, അപ്പോസ്തോലന്മാർ, ജനാവലി എല്ലാവരും ഒരു പുതിയ അധ്യായത്തിൻ്റെ ഊർജത്തിലേക്ക് മാറ്റപ്പെട്ട നിമിഷങ്ങൾ കൂടിയാണ് സുവിശേഷ ഭാഗം അവസാനിപ്പിക്കുന്നത്. ഉയർത്തെഴുന്നേറ്റ ഉദ്ധൃതനായ ക്രിസ്തു തൻ്റെ ജീവിതത്തിൻ്റെ പുതിയൊരധ്യായം അവരുടെ മുമ്പിൽ തുറന്നു കാട്ടിയപ്പോൾ, അസ്തമിച്ചു പോയ അവരുടെ ആഗ്രഹങ്ങളും അവരുടെ ജീവിതക്രമങ്ങളും ഏറെ ഊർജത്തോടുകൂടി, വർദ്ധിച്ച സന്തോഷത്തോടുകൂടി പുനരാവിഷ്കരിക്കുന്ന നിമിഷമാണ് ഈ പുസ്തകത്തിൻ്റെ തുടക്കഭാഗം. അതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തികൾ 1 അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ തുടക്കത്തിൽ തന്നെ എഴുതിയിരിക്കുന്ന വാക്യം ഇങ്ങനെയാണ്. അതിൻ്റെ 1 വാക്യം, തെയോഫിലോസേ, ഞാൻ എഴുതിയ 1 ചരിത്രം യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തോലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയ സകലത്തെയും കുറിച്ച് ആയിരുന്നുവല്ലോ. ഒറ്റ വാക്യത്തിലൂടെ ഒരു വ്യക്തിയെ സംബോധന ചെയ്തുകൊണ്ട് യേശു തമ്പുരാൻ തിരഞ്ഞെടുത്ത അപ്പോസ്തോലന്മാർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുമെന്നുള്ളൊരു കൽപ്പന കൊടുത്ത് അതിനുശേഷം 2 കരങ്ങളും ഉയർത്തി മേഘങ്ങളുടെ ഇടയിലേക്ക് എടുക്കപ്പെട്ട കർത്താവിൻ്റെ രൂപം മനസ്സിൽ ചിന്തിച്ചുകൊണ്ടും ധ്യാനിച്ചുകൊണ്ടും ആ വിഷയത്തെ ആമുഖമായി അവതരിപ്പിക്കുവാനാണ് ലൂക്കോസ് തൻ്റെ ജീവിതശൈലിയിലൂടെ, എഴുത്തു ഭാഷയിലൂടെ, ആദ്യത്തെ വാക്കിലൂടെ ഉപയോഗിക്കുന്നത്. ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണ നാളുകളിൽ നമുക്കറിയാം 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവർക്ക് വാഗ്ദാനമായി നൽകി. 1 കാര്യം, നിങ്ങൾ യെരുശലേമിൽ തന്നെ പാർക്കണം, പ്രാർത്ഥനാപൂർവം ഇരിക്കണം. കാരണം നിങ്ങളുടെ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവ് വന്ന് നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ഈ വാക്ക് കേൾക്കുമ്പോൾ രണ്ട് ചിന്തകൾ ഒരുപക്ഷെ അവരുടെ മനസ്സിലുണ്ടാകാം. കാരണം ക്രിസ്തുവിനോടൊപ്പം നടന്നും കേട്ടും പരിചയിച്ചും ഉപദേശങ്ങൾ സ്വീകരിച്ചും വളരെ സന്തോഷത്തോടു കൂടി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ക്രിസ്തു യൂദായാൽ ഒട്ടിക്കൊടുക്കപ്പെട്ടതും ഗെത്സെമന തോട്ടത്തിലെ പ്രാർത്ഥന ദൈവം തമ്പുരാൻ സ്വീകരിക്കാൻ വേണ്ടി കർത്താവ് വേദനയോടുകൂടി വിയർപ്പ് ഇതിന് പകരം രക്തം വിയർപ്പ് ഗ്രന്ഥങ്ങളിലൂടെ പുറത്തേക്കൊഴുകി പ്രാർത്ഥിച്ചത്. പക്ഷെ അതിനുശേഷം ഇവർ കാണുന്നത് തങ്ങളുടെ നായകനും നടത്തിപ്പുകാരനും രക്ഷകനുമായ ക്രിസ്തു കുരിശിൽ തറയ്ക്കപ്പെടുന്ന രംഗമാണ്. ഓടി ഒളിച്ച് ഭയവിഹ്വലരായി അവരുടെ ജീവിതത്തിൻ്റെ എല്ലാം അസ്തമിച്ചു എന്നുള്ള ചിന്തകളിൽ നിന്ന് മൂന്നാം ദിവസം മഗ്ദലനക്കാരത്തി മറിയം പ്രതീക്ഷയും പ്രത്യാശയും നഷ്ടപ്പെടാതെ സുഗന്ധദ്രവ്യങ്ങളും കൊണ്ട് കല്ലറയിലേക്ക് ചെന്നപ്പോൾ നസറായനായ യേശു അവനിവിടെ ഇല്ല, അവൻ ഗലീലയിലേക്ക് പോയി, അവൻ ഉയർത്തെഴുന്നേറ്റു എന്നുള്ള വർത്തമാനം ശിഷ്യന്മാരെ അറിയിച്ചപ്പോൾ പ്രത്യക്ഷത്തിൽ അവരൊരുപക്ഷെ വിശ്വസിച്ചിരിക്കണമെന്ന് നിർബന്ധമില്ല. എല്ലാ ശിഷ്യന്മാരും ആ പ്രദേശത്ത് ഉണ്ടായിരുന്നെങ്കിലും വിശുദ്ധനായ തോമസ് ലീഹ ഈ വർത്തമാനം കണ്ടിട്ട് മാത്രമേ വിശ്വസിക്കൂ എന്ന് ശാഠ്യം പിടിച്ചപ്പോൾ മറ്റാർക്കും ലഭിക്കാത്തൊരു ഭാഗ്യവും ക്രിസ്തു തോമസ് ലീഹയ്ക്ക് കൊടുത്തു, നിന്റെ കൈ എൻ്റെ വിലാപ്പുറത്തേക്ക് ഇടുക. അങ്ങനെ തൊട്ട് ദൈവത്തെ വീണ്ടും അറിയുവാൻ ഭാഗ്യം കിട്ടിയ ഒരു ശിഷ്യന്മാരുടെ പിൻഗാമികളാണല്ലോ നമ്മളൊക്കെ. യൂദ തൻ്റെ ജീവിതത്തിൽ ലഭിക്കപ്പെട്ട രക്ഷാകരമായ ദൗത്യത്തെ 30 വെള്ളിക്കാശിനു വേണ്ടി, അതുവരെയും പണം സൂക്ഷിപ്പുകാരനായിരുന്ന മനുഷ്യനാണ് യൂദ, പക്ഷേ പണം അത്രമാത്രം സൂക്ഷിച്ചിട്ടും യാതൊരു കുഴപ്പവും പ്രതിസന്ധിയും വരുത്താത്ത മനുഷ്യൻ, അപരിചിതനായ ഒരുത്തൻ 30 വെള്ളിക്കാശ് തൻ്റെ ജീവിതത്തിലേക്ക് നീട്ടിക്കാണിച്ചപ്പോൾ അത് വാങ്ങിച്ചുകൊണ്ട് അത് സ്വീകരിച്ചുകൊണ്ട് തൻ്റെ രക്ഷകനെ ഒറ്റിക്കൊടുത്തു. അപ്പോൾ ലഭിക്കപ്പെട്ട സൗഭാഗ്യങ്ങളെ ചില വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചപ്പോൾ ലഭിക്കാനിടുന്ന സ്വർഗരാജ്യം നഷ്ടപ്പെടുത്തിയ ആളാണ് യൂദ. അത് വിശുദ്ധനായ ലൂക്കോസ് തൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തുന്നത് യൂദ ഒരു നല്ല മനുഷ്യനാണ്, പക്ഷേ യൂദ എപ്പോഴാണ് കുഴപ്പക്കാരനായതെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അവൻ്റെ ഉള്ളിലേക്ക് സാത്താൻ പ്രവേശിച്ചപ്പോൾ അവൻ മറ്റൊരു മനുഷ്യനായിട്ട് മാറി. അപ്പം യൂദായെ നമുക്ക് വേണമെങ്കിൽ പരിഹാസ ചുവയോട് ചിത്രീകരിക്കാം, പക്ഷേ സാത്താൻ ഉള്ളിൽ പ്രവേശിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ്റെ ദൈവത്വം നഷ്ടപ്പെട്ട് അതിന് പകരം ക്രിസ്തീയമല്ലാത്ത ചിന്തയിലേക്ക് മനുഷ്യൻ്റെ ജീവിതശൈലികളും ഭാഷണങ്ങളും ഒക്കെ മാറ്റപ്പെടുന്നത്. ഞാനത് ആമുഖത്തിൽ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ഇങ്ങനെയൊരു പശ്ചാത്തലത്തിലൂടെ മുൻപോട്ട് പോകുന്ന ഈ നിമിഷങ്ങൾ, ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, യെരുശലേമിൽ തന്നെ പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കണം, പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് ലഭിക്കും. പ്രത്യക്ഷത്തിൽ അവർക്കത് വിശ്വസിക്കുവാൻ ബുദ്ധിമുട്ടാണെങ്കിലും അവരുടെ കൺമുൻപിൽ വെച്ച് യേശു തമ്പുരാൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയാണ്. മറ്റൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, പിടിച്ചു നിർത്തണമെന്നൊരു പക്ഷേ ആഗ്രഹം കാണും, കരച്ചിലൊരു പക്ഷേ വരുന്നുണ്ടായിരിക്കാം. ഇതെല്ലാം മറികടന്ന് വളരെ അത്ഭുത സ്തബ്ധരാക്കിക്കൊണ്ട് ക്രിസ്തു സ്വർഗത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടാ പോയി, ഞാനിപ്പോൾ പോകുന്നു, വീണ്ടും ഞാൻ വരും. വളരെ താല്പര്യത്തോടുകൂടി അതൊരു പ്രതീക്ഷ നൽകുന്ന വാക്കായിരുന്നു. കാര്യസ്ഥനെ ഞാൻ അയക്കും, നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ഇരിക്കണം, ആ കാര്യസ്ഥൻ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യവും സത്യത്തിൽ നിങ്ങളെ വഴി നടത്തും. രണ്ടാമത്തെ കണ്ടീഷനകത്ത് വീണ്ടും പറയുന്നുണ്ട്, ഞാനിങ്ങി വരും. ചിലപ്പോഴൊക്കെ നമ്മുടെ അമ്മയും അപ്പനും ഒക്കെ പറയും, നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യും, വൈകിട്ടാകുമ്പോഴത്തേക്ക് ഞാനിങ്ങി വരും. ഈ പ്രതീക്ഷ കുഞ്ഞിന് അവൻ്റെ കരച്ചിലടക്കാൻ വളരെ സഹായം നൽകുന്ന കാര്യമാണ്. അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ അവധിയെടുത്ത് പോകുമ്പോഴും അദ്ദേഹം പറയും, ഞാൻ ഒരാഴ്ച കഴിയുമ്പോൾ ഇങ്ങ് വരും. വലിയ പ്രതീക്ഷയാണ് അത്. സ്നേഹമുള്ള എല്ലാ തലങ്ങളിലും, പ്രതീക്ഷ നൽകുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനൊരു വാക്കിനോട് വലിയൊരു ബലം നമുക്ക് ലഭിക്കപ്പെടാറുണ്ട്. എന്നാൽ ഒന്നാമത്തെ കാര്യം വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കപ്പെട്ടു. ആ വിഷയം ആദ്യത്തെ രണ്ട് അധ്യായങ്ങളിലൂടെ നമുക്ക് വായിക്കാനും പറ്റും. അതിൻ്റെ പശ്ചാത്തലം ഒരുക്കിയ കാര്യത്തെക്കുറിച്ചാണ് ഒന്നാം അധ്യായം പ്രതിപാദിക്കുന്നതെങ്കിൽ, രണ്ടാമത്തെ കാര്യം ഇന്നും ശിഷ്യന്മാരുടെ തലമുറ കഴിഞ്ഞു, 2000 വർഷം കഴിഞ്ഞു, 2019 ആയപ്പോഴും ഇന്നും പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കുന്ന ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു കാതോർക്കലാണ് രണ്ടാമത്തെ വരവിനെക്കുറിച്ചുള്ള ചിന്ത. നമ്മുടെ വിശ്വാസ പ്രമാണത്തിലെ നാലാം ഖണ്ഡികയിൽ രണ്ട് കാര്യം കൃത്യമായിട്ട് പറയും. ഒന്ന്, മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനും വേണ്ടി ഞങ്ങൾ നോക്കി പാർക്കുന്നു. അപ്പോൾ ആ സംഭവത്തിനകത്ത് ഈ കാര്യങ്ങൾ അരങ്ങേറപ്പെടണമെങ്കിൽ ക്രിസ്തു രണ്ടാമത് വന്ന് മരണത്തെക്കുറിച്ചുള്ള ബോധ്യവും ന്യായവിധിയെക്കുറിച്ചുള്ള ബോധ്യവും കഴിഞ്ഞ് സ്വർഗവും നരകവും ഈ രണ്ട് ചിന്തകളിലേക്ക് നമ്മളെ അടിസ്ഥാനമായി കൊണ്ടുപോകും എന്നുള്ള വിശ്വാസവും ഇന്നും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിനൊരു ആത്മബലമായി ഒരു പ്രതീക്ഷയായി നിലനിൽക്കുകയാണ്. നമ്മൾ തുടർന്നുള്ള വാക്യത്തിലേക്ക് പ്രവേശിച്ചാൽ 30 വർഷം അല്ലെങ്കിൽ 33.5 വർഷം ഈ ലോകത്ത് ക്രിസ്തു ചെയ്തിട്ടുള്ള അനുഗ്രഹീതമായ ചിന്തകൾ ഏറ്റവും ലളിതമായ ഭാഷയിൽ വിവരിച്ച വ്യക്തിയാണ് വിശുദ്ധനായ ലൂക്കോസ്. സുവിശേഷങ്ങളെ നമ്മളൊന്ന് താരതമ്യം ചെയ്താൽ വിശുദ്ധനായ മത്തായിയുടെ സുവിശേഷം 28 അധ്യായം ഉണ്ടെങ്കിൽ ആ 28 അധ്യായത്തിലൂടെ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, നിങ്ങൾ മാനസാന്തരപ്പെടണം, അതിനു വേണ്ടുന്ന ഉപമകളൊക്കെ ചേർത്ത് വച്ച് സ്വർഗരാജ്യം, ദ കിങ്ഡം ഓഫ് ഗോഡ്, ആ വിഷയത്തെക്കുറിച്ച് ഭംഗിയായി ആധികാരികമായി അവതരിപ്പിച്ച പുസ്തകമായിട്ടാണ് മത്തായിയുടെ സുവിശേഷത്തെ ആ ചിന്തകന്മാർ, പിതാക്കന്മാർ കാണുന്നതെങ്കിൽ മർക്കോസിൻ്റെ സുവിശേഷത്തിനും പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങളുള്ളതിൽ എനിക്കേറെ ഇഷ്ടപ്പെട്ടത് മനുഷ്യപുത്രൻ ഈ ലോകത്തിൽ വന്നത് ശുശ്രൂഷിക്കപ്പെടുവാനല്ല മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാനാണ്. ഒരു സർവീസ് മൈൻഡഡ് ആയിട്ടുള്ളൊരു ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്ന പുസ്തകമായിട്ട് മർക്കോസിൻ്റെ സുവിശേഷത്തെ കൃത്യമായിട്ട് പിതാക്കന്മാർ രൂപപ്പെടുത്തുമ്പോൾ ജീസസ് എന്ന ഫിലിം നമ്മളൊക്കെ കണ്ടു കാണും. ഈ സിനിമ നമ്മുടെ ചെറുപ്പം മുതലോ അതിനു മുമ്പൊക്കെ അഫ്രഭാളികളിലൂടെ ഫിലിം ഇൻഡസ്ട്രി നമുക്ക് കാഴ്ചവെച്ചതാണ്. അതിൻ്റെ എല്ലാം പ്രത്യേകിച്ച് തുടക്കത്തിൽ ആ ഫിലിം അതിൻ്റെ ആദ്യ ഭാഗത്ത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരുടെ കാര്യങ്ങളും ഇതേതാണ് ഇതിൻ്റെ മൂലഗ്രന്ഥമെന്നൊക്കെ എഴുതിക്കുന്ന കൂട്ടത്തിൽ അതിനകത്ത് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുള്ളത് ഇറ്റ് ഈസ് ടേക്കൺ ഫ്രം ദ ഗോസ്പെൽ അക്കോർഡിംഗ് ടു സെയിൻറ്റ് ലൂക്ക്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്നാണ് ഈ ചിത്രം രൂപപ്പെടുത്തിയത്. കാരണം ജനനം മുതൽ സ്വർഗാരോഹണം വരെ വളരെ വിശദമായും അനുഗ്രഹീതമായും ഏത് മനുഷ്യനും ലളിതമായ ഭാഷയിൽ നന്നായി ആഴത്തിൽ ബോധ്യപ്പെടാൻ ഏറെ പരിശ്രമിച്ച ആളാണ് വൈദ്യനായ ലൂക്കോസ്. അക്കാര്യത്തിൽ ഈ സുവിശേഷത്തിൻ്റെ പ്രാധാന്യം 30 വർഷം അല്ലെങ്കിൽ 33.5 വർഷം ക്രിസ്തു ഈ ഭൂമിയിൽ ചെയ്തിട്ടുള്ള സകല കാര്യങ്ങളും ലൂക്കോസ് തൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയപ്പോൾ തുടർന്ന് ആദിമ ക്രൈസ്തവ സഭയിൽ എന്തൊക്കെ കാര്യങ്ങൾ നിർവഹിക്കപ്പെട്ടു എന്ന് കൃത്യമായി പറയുന്ന പുസ്തകമായിട്ട് അപ്പോസ്തോല പ്രവൃത്തികൾ എന്ന പുസ്തകത്തെ നമുക്ക് വേണമെങ്കിൽ മാറ്റി ചിന്തിക്കാം. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ 30 വർഷത്തിൻ്റെ രണ്ട് കണക്കുകൾ, ഒന്നാമത്തെ 30 വർഷം സുവിശേഷത്തിലുണ്ടെങ്കിൽ തുടർന്നുള്ള 30 വർഷത്തിൽ ആദിമ ക്രൈസ്തവ സഭ രൂപപ്പെട്ടതും അവർക്കുണ്ടായ പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രധാന സംഭവങ്ങളുമൊക്കെ വളരെ ഭംഗിയായി വിശദീകരിക്കുന്ന ഒരു പുസ്തകമായി അപ്പോസ്തല പ്രവൃത്തികൾ എന്ന പുസ്തകത്തെ നമുക്ക് വായിച്ചെടുക്കാം. വീണ്ടും അതിൻ്റെ തുടർന്നുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ 40 ദിവസത്തെ ഒരു കാര്യം അവിടെ പറയുന്നുണ്ട്. 40-ാം ദിവസം എന്നുള്ളൊരു വാക്ക്, അതിനെക്കുറിച്ച് കൃത്യമായി പറയുന്ന വാക്യം 1:3 അവിടെ പറയുന്നത് 40, ഇത് പഴയ നിയമത്തിലും ധാരാളം പ്രാവശ്യം ഈ 40-ൻ്റെ കണക്ക് പറയുന്നുണ്ട്. സീനായ് മലമേൽ കയറിയ മോശ 40 രാവും പകലും ഉപവസിച്ചു എന്നുള്ള കാര്യം പറയുന്നു. മോശ 40 ദിവസം നോമ്പ് നോറ്റ കാര്യം പറയുന്നു. ഏലിയാവ് നോമ്പ് നോറ്റ കാര്യം പറയുന്നു. ക്രിസ്തു നോമ്പ് നോറ്റ കാര്യം പറയുന്നു. അതേ തുടർന്ന് നമ്മളും വലിയ നോമ്പിൻ്റെ സമയത്ത് 40 ദിവസത്തെ നോമ്പ് പൂർത്തീകരിച്ച് തുടർന്ന് വരുന്ന 10 ദിവസങ്ങൾ കൂടി ചേർത്താണ് 50 നോമ്പിൻ്റെ ഒരു കണക്ക് ക്ലിപ്തപ്പെടുത്തിയത്. ഈ 40-നെക്കുറിച്ച് പിതാക്കന്മാർ, വേദപുസ്തക പരിജ്ഞാനമുള്ളവർ പറയുന്നത് ഇറ്റ് ഈസ് എ നമ്പർ ഇൻഡിക്കേറ്റിംഗ് കംപ്ലീഷൻ ഓർ ഫുൾഫിൽമെൻറ്റ്. പൂർണ്ണതയുടെ വാക്കുകളിൽ രണ്ട് വാക്കുകൾ പ്രധാനമാണ് ക്രൈസ്തവ സഭയ്ക്ക്, 1:7, 1:40. അപ്പോൾ ഇത് രണ്ടും വെറുതെ എടുത്തതല്ല. 7 ദിവസം കൊണ്ട് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ തന്നെ പറയുന്നെങ്കിൽ ആ ഏഴിൻ്റെ പ്രാധാന്യം പിൽക്കാലത്ത് കൂദാശകളുടെ രൂപത്തിലും അഭിഷേകങ്ങളുടെ രൂപത്തിലുമൊക്കെ നമ്മൾ പല മേഖലകളിൽ ഏഴിനെ പരിചയപ്പെടുന്നു. ധാരാളം കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാനുണ്ട്, പക്ഷെ നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കൂടുതൽ പ്രവേശിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുപോലെ 40 ഒരു പൂർത്തീകരണത്തിൻ്റെ, പൂർണ്ണതയുടെ ഒരു സംഖ്യയായി വേദപുസ്തകത്തിലുടനീളം പച്ച പിടിക്കുമ്പോൾ chapter 1 verse 3 അത് കൃത്യമായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് പറയുകയാണ്. അത് വായിച്ചാൽ, അവൻ കഷ്ടമനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. അപ്പോൾ ആദ്യം ഒരു ധൈര്യപ്പെടുത്തൽ നടക്കുക, മരണം ഉണ്ടായി, അവർ ഭയപ്പെട്ടു, അവർ ചിന്നിച്ചിതറി, പഴയ തൊഴിലിലേക്ക് പോകാൻ ഒക്കെ ഒരുമ്പെട്ടപ്പോഴാണ് അവർ ഇരിക്കുന്ന പടകിൻ്റെ സമീപത്തേക്ക് വെള്ളത്തിലൂടെ നടന്നു വരുന്ന ക്രിസ്തുവിനെ കണ്ടതും ആ വലതുവശത്തേക്ക് വലവീശാൻ പറഞ്ഞതും. 132 പരം മത്സ്യങ്ങൾ, വിവിധ തരങ്ങളിലുള്ള മത്സ്യങ്ങൾ വലയിൽ പ്രവേശിച്ച കാര്യമൊക്കെ നമ്മൾ വേദപുസ്തകത്തിൽ, പ്രത്യേകിച്ച് ഈസ്റ്റർ കഴിഞ്ഞുള്ള ഞായറാഴ്ചകളിൽ സുവിശേഷ ഭാഗത്ത് ഇത് വായിക്കുന്നുമുണ്ട്. നമ്മളത് ഓർമ്മപ്പെടുത്താൻ ഞാനത് പറഞ്ഞെന്ന് മാത്രം. പക്ഷെ തുടർന്ന് അവരുടെ ഇടയിൽ തന്നെ മറ്റൊരു പരിപാടിക്കും പോകാതെ ക്രിസ്തു വീണ്ടും അവരെ ധൈര്യപ്പെടുത്താൻ വേണ്ടി അവരുടെ ഇടയിൽ അവരിൽ ഒരുവനായി ജീവിച്ച സംഭവങ്ങളാണ് ആദ്യ വാക്യങ്ങളിൽ പറയുന്നത്. അവിടെയും 40 വാക്ക് പ്രസക്തമായിട്ട് കാണുകയാണ്. തുടർന്ന് ഈ 1 മുന്നോട്ട് പോകുന്നതെല്ലാം ആ സഭയുടെ ഒരു ജനനം, ക്രൈസ്തവ സഭ എന്ന് പറയുന്ന ഒരു പ്രത്യേക തലക്കെട്ടിൽ ഒരു സഭാജീവിതം തുടങ്ങത്തക്കവണ്ണം ക്രിസ്തു ഒരു ജീവിതശൈലി പരിചയപ്പെടുത്തി. അല്ലാതെ ക്രിസ്തു ഒരു സഭ സ്ഥാപിച്ചതായിട്ടെങ്കിലും പറയുന്നില്ല. ഒരു പ്രത്യേക ജീവിതശൈലി, യഹൂദ ജീവിതശൈലിയും റോമൻ സാമ്രാജ്യത്തിൻ്റെ ജീവിതശൈലിയും മാത്രം പരിചയമുള്ള ഒരു വലിയ സമൂഹത്തെ പുതിയ ഊർജം നൽകി, പുത്തൻ ചിന്തകൾ നൽകി, ലളിതമായ വാക്കുകളിലൂടെ പരിചയപ്പെട്ട് ലളിതമായ ജീവിതം നയിച്ച് സാധാരണ മനുഷ്യരിൽ ഒരുവനായി ജീവിച്ച് ക്രിസ്തു ഒരു പുതിയ അധ്യായം പഠിപ്പിക്കുകയാണ്. അതുവരെ പരീശന്മാർ, സദൂക്യർ, സമ്പന്നർ, ദരിദ്രർ, മുതലാളിമാർ, തൊഴിലാളിമാർ, തൊഴിലാളികൾ, ഇങ്ങനെ പല ചിന്തകൾ സമൂഹത്തിൽ ഒരു സെഗ്രിഗേഷൻ, ഒരു സെക്ടറായിട്ടിങ്ങനെ ആളുകളെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു ക്ലാസ് സിസ്റ്റം എന്ന് വേണേൽ പറയാം, അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ക്രിസ്തു സാധാരണക്കാരൻ്റെ ഇടയിലേക്ക് വന്നത്. അതുകൊണ്ടാണ് ഗലീല കടപ്പുറത്ത് ക്രിസ്തു വന്ന് സാധാരണ ജീവിതം നയിച്ചുകൊണ്ടിരുന്ന മുക്കുവന്മാരെ, അല്ലെങ്കിൽ മത്സ്യബന്ധനം മാത്രം വശമുള്ള മനുഷ്യരെ ക്രിസ്തു തൻ്റെ ജീവിതത്തിൻ്റെ നിയോഗങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുത്തത്. സെൻറ്റ് ലൂക്ക് chapter 5 verse 1-11 ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 5 ഗന്നസരെ തടാകത്തിൻ്റെ കരയിൽ നടന്ന സംഭവം. അതും കഴിഞ്ഞ് ഈ ധൈര്യപ്പെടുത്തൽ നടത്തിയതിന് ശേഷം ഞാൻ പറഞ്ഞു, സഭയുടെ ഒരു പുതിയ അധ്യായം, അല്ലെങ്കിൽ സഭ എന്ന തലക്കെട്ടിലൊരു പുതിയ അടിസ്ഥാനം ഇടാൻ വേണ്ടി അതിൻ്റെ ചുമതലപ്പെട്ടവരെയും 12 അപ്പോസ്തോലന്മാരുടെ ഗണത്തിൽ നഷ്ടപ്പെട്ടു പോയൊരു കണ്ണിയെ കൂട്ടിച്ചേർക്കാനുള്ള ശ്രമവും, അതോടൊപ്പം തന്നെ ക്രിസ്തു പരിചയപ്പെടുത്തിയ ഒരു ആശയം അക്ഷരാർത്ഥത്തിൽ അത് സംഭവിപ്പിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൽ ശരണപ്പെടുന്ന നിമിഷങ്ങളാണ് തുടർന്നുള്ളത്. പ്രത്യേകിച്ച് അവിടെ പറയുന്ന മറ്റൊരു വാക്കാണ്, ഒരു ശാപത് വഴി ദൂരം എന്നൊരു വാക്യം പറയുന്നുണ്ട്. ശാപത്, ശാപത് എന്ന വാക്ക് നമ്മൾ പഠിക്കുന്നത് വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ തന്നെയാണ്. ശാപതെന്ന് പറഞ്ഞാൽ ദൈവം വിശ്രമിക്കുവാൻ, അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് മാറ്റിവെച്ച സമയം. പിൽക്കാലത്ത് ക്രൈസ്തവ ചിന്തയിലേക്ക് വന്നപ്പോൾ ആഴ്ചവട്ടത്തിൻ്റെ 1 ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ദിവസമായതുകൊണ്ട് അതിനെ കെംത, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ദിവസമായിട്ട് നമ്മൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും തുടങ്ങി.